സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 10. ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു പട്ടണം കൊലച്ചൽ, അവിടുത്തെ സംഭവമാണ് ഇന്ന് പറയാനുള്ളത്. വളരെ പണ്ട് കാലത്ത് 1741 ഓഗസ്റ്റ് 10 തീയതി വേണാട്ടിൽ ജനിച്ച ഒരു വീര പോരാളി യൂറോപ്പിലെ ശക്തരാജ്യമായിരുന്ന ഹോളണ്ടിൻ്റെ സൈനിക പടയെ യുദ്ധത്തിൽ തുരത്തി ഓടിച്ചു. ഇപ്പോഴുള്ള തിരുവനന്തപുരം താലൂക്കിലെ ആറ്റിങ്കലിൽ ജനിച്ച ഈ യോദ്ധാവിൻ്റെ കഥ പറയാൻ ഇതൊരു നല്ല ദിവസമാണെന്ന് തോന്നി. നമ്മുടെ നായകൻ്റെ മുൻഗാമിയായിരുന്ന തിരുവിതാംകൂർ രാജാവ് രാമവർമ്മ തമ്പുരാനെ വെച്ച് തുടങ്ങാം. അക്കാലത്ത് ഈ രാജ്യത്തെ തൃപ്പൂർ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് പതിയെ തിരുവിതാംകൂട് ആയി, പിന്നെ ലോപിച്ച് തിരുവിതാംകൂറായി. 18 ആദ്യകാലത്ത് ഭരിച്ചിരുന്ന ഈ രാജാവിന് ആവശ്യത്തിലധികം വയ്യാവേദികളുണ്ടായിരുന്നു. തെക്കുകിഴക്കേ അതിർത്തിയിൽ പാണ്ഡിപ്പടകളുടെ സ്ഥിരം ആക്രമണം, കേരളത്തിലെ രാജാക്കന്മാരെ തമ്മിലടുപ്പിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ രണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഹോളണ്ടും ഇംഗ്ലണ്ടും തമ്മിലുള്ള വടംവലി മറ്റൊരു വശത്ത്, കൊട്ടാരത്തിൽ നിന്നും കരം പിരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ എതിരെ ഗതിയില്ലാത്ത പൊതുജനങ്ങളുടെ ആക്രമണം, അതിൻ്റെയൊക്കെ ഇടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നടത്തുന്ന യോഗക്കാരും എട്ട് വീട്ടിൽ പിള്ളമാരും മാടമ്പികളും ചേർന്ന് രാജാവിനിട്ട് പറ്റുമ്പോഴൊക്കെ പാരവെപ്പും. ഗതി മുട്ടിയപ്പോൾ രാജാവ് 3000 വർഷക്കൂലിക്ക് തമിഴ്നാട്ടിൽ നിന്ന് എല്ലാവരും ഭയന്നിരുന്ന മധുരൈ നായ്ക്കന്മാരെ കൊണ്ടുവന്നു. വേലവെപ്പുകാരെ ഒതുക്കാനും പൊതുജനങ്ങളിൽ നിന്നും കരം പിരിക്കാനും അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് രാമവർമ്മ തമ്പുരാൻ തീക്കൊള്ളുന്നത്. നിലവിലിരുന്ന മരുമക്കത്തായം വഴി രാജാവിൻ്റെ സഹോദരിയും ആറ്റിങ്കൽ രാജ്ഞിയുമായിരുന്ന കാർത്തിക തിരുനാൾ ഉമാദേവിയുടെ പുത്രൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ രാജാവായി വാഴിക്കാൻ തീരുമാനമാകുന്നു. കാലം ചെയ്ത രാജാവിൻ്റെ മക്കൾ രാമൻ തമ്പിയും പത്മനാഭൻ തമ്പിയും അപ്പോൾ അവകാശമുന്നയിച്ചു. അവരുടെയൊപ്പം യോഗക്കാരും എട്ട് വീട്ടിൽ പിള്ളമാരും പിൻബലത്തിനും പണസഹായത്തിനും എത്തി. അപ്പോഴാണ് നമ്മുടെ നായകൻ മാർത്താണ്ഡൻ്റെ തനി സ്വരൂപം പുറത്തു വരുന്നത്. അമ്മാവൻ്റെ മക്കളായ രണ്ട് തമ്പിമാരെയും തടങ്കലിലാക്കി, പിന്നെ ഇല്ലാതാക്കി. രാജ്യദ്രോഹം ചെയ്യാൻ ശ്രമിച്ച ബാക്കി പ്രമാണികളെ കൊന്നും നാടുകടത്തിയും ഒതുക്കിയപ്പോൾ ഇവൻ ആള് പുലിയാണെന്ന് പ്രജകൾക്ക് മനസ്സിലായി. അവർ സന്തുഷ്ടരായി, രാജാവിനോട് പെരുത്ത ആദരവുമായി. ഞങ്ങളുടെ വെല്ലിപ്പൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിന് വരുന്ന 10 ഒരു ഷുവർ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പടവെട്ടിപ്പിടിച്ച രാജ്യങ്ങൾ ഏവ? ആറ്റിങ്ങൽ, മീനച്ചിൽ, കൊട്ടാരക്കര, നെടുമങ്ങാട്, തെക്കുംകൂർ, വടക്കുംകൂർ, കൊല്ലം, കായംകുളം എന്നിങ്ങനെ കുഞ്ഞും വലുതുമായ പല രാജ്യങ്ങൾ. ഇതിൽ ചില രാജ്യങ്ങളിൽ കുരുമുളകും കറുവപ്പട്ടയും മറ്റും വളരുന്ന ഇടങ്ങളായിരുന്നതിനാൽ ഡച്ചുകാര് അവരെ കണ്ടുരുട്ടി കാണിച്ചുണ്ടാക്കിയ തുച്ഛ വിലകളടങ്ങുന്ന ഉടമ്പടികൾ മാർത്താണ്ഡൻ വലിച്ച് അറബിക്കടലിൽ എറിഞ്ഞു. അപ്പോൾ സായിപ്പ് കോപിച്ച് നിന്നു വറച്ചു. സിലോണിലെ ഡച്ച് ഗവർണറായിരുന്ന ഗുസ്താഫ് വില്ലം വാൻ ഇംഹോഫ് ഉടനെ തന്നെ കൊച്ചിയിലെത്തുന്നു. തൻ്റെ പടനായകന്മാരുമായി ചർച്ചകൾ നടത്തി തിരുവിതാംകൂറിനെ തെക്കേ അതിർത്തി വഴി ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നാഗർകോവിൽ ഭാഗത്ത് സിലോണിൽ നിന്നും ഡച്ച് പട്ടാളക്കാരെ കൊണ്ടുവന്ന് യുദ്ധം തുടങ്ങുന്നത്. പല നാളുകൾ ഘോരയുദ്ധം പൊരുതി ഒടുവിൽ ഡച്ചുകാർ ആയുധം വെച്ച് കീഴടങ്ങി. അങ്ങനെ മാർത്താണ്ഡൻ്റെ തടവുകാരായവരിൽ ഒരു പ്രധാനി ഡെലാനോയി താമസിയാതെ കൂറുമാറി മാർത്താണ്ഡൻ്റെ അനുയായിയായി. ഡെല്ലാനോയാണ് തിരുവിതാംകൂർ പട്ടാളത്തെ വ്യത്യസ്തമായ യൂറോപ്യൻ മുറകളും നൂതനമായ യുദ്ധരീതികളും പഠിപ്പിച്ച് വലിയ കപ്പിത്താൻ എന്നുള്ള സ്ഥാനപ്പേര് കരസ്ഥമാക്കുന്നത്. ഏതു നേരവും രണഭൂമിയിലായിരുന്ന മാർത്താണ്ഡൻ 53 വയസ്സിൽ മരിക്കും മുന്നേ ജനങ്ങൾക്കായി കുറെ സൽപ്രവർത്തികൾ ചെയ്യാൻ സമയം കണ്ടു. പതിവ് കണക്ക് എന്നു പേരുള്ള വർഷാവർഷം ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. രാജ്യത്തിന്റെ ചിലവുകൾ നിയന്ത്രിക്കാൻ ഒരു ബഡ്ജറ്റ്. ഡാമുകളും കനാലുകളും പണിത് കൃഷിക്കും കുടിവെള്ളത്തിനുമായി. രാജ്യം തിരുപ്പണിദാനം നടത്തി. രാജാവ് പ്രജകളും പത്മനാഭസ്വാമിക്ക് വേണ്ടി പണിയുന്നവരായി. രാജകൊട്ടാരത്തിലെ പതിവായി നടന്നിരുന്ന അധികാരത്തിന്റെ ചതുരംഗങ്ങളിൽ ഇതൊരു അപാര നീക്കമായി മാറി. സ്ഥാനഭ്രഷ്ടരാക്കാൻ ശ്രമിക്കുന്നവരുടെ തലയിൽ രാജ്യദ്രോഹം മാത്രമല്ല ദേവദോഷവും ചുമത്താം എന്നായി. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് കവിത ഇഷ്ടമായതിനാൽ മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ രാജസദസ്സിലുണ്ടായിരുന്ന രണ്ട് കവികൾ മലയാള ഭാഷയ്ക്ക് കടാക്ഷിച്ച് വരികൾ പറഞ്ഞ് നിർത്താം. ഒന്നാമത്തേത് രാമപുരത്ത് വാര്യര്. വടക്കംകൂറ് അധീനമായ ശേഷം വൈക്കത്ത് ഭജനമിരുന്ന് മടങ്ങുമ്പോഴാണ് മാർത്താണ്ഡൻ രാമപുരത്ത് വാര്യരെ രാജാവിന്റെ വഞ്ചിയിൽ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ യാത്രയിൽ ഉടലെടുത്ത കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നും ഒരു പിടി വരികൾ.
കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റോടുത്തിട്ടുത്തരിയവുമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗീണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചെമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ.
രണ്ടാമത്തേത് കുഞ്ചൻ നമ്പ്യാര്. നമ്മളൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഇങ്ങേര് നിർമ്മിച്ച രണ്ട് പ്രയോഗങ്ങൾ പറയാം. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കരിങ്കല്ലിനും ഉണ്ടാം ഒരു സൗരഭം. പതിവ് പോലെ മാളവുകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കരിമീൻ പൊള്ളിച്ചതിൻ്റെ വാസന ഏറ്റുകിടക്കുന്ന ഒരു കുമരകങ്കാരൻ.